Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
അതുകൊണ്ട് ഇവിടെ പറഞ്ഞ കാര്യത്തിൽ സംഹരിക്കുകയാണ്. അതുകൊണ്ട് ബ്രഹ്മവിദഃ ബ്രഹ്മജ്ഞാനിക്ക് ജീവനാദി പ്രയോജനാഭാവി, ജീവനം തുടങ്ങിയ പ്രയോജനം ഇല്ലെങ്കിലും പ്രാണധാരണം, പ്രവൃത്തഫലാനം, കർമ്മണം, കർമ്മത്തിന്റെ ഫലം പ്രാണധാരണവും ജന്മം, ജീവനും ജന്മം പ്രാണധാരണം, ജന്മം എന്ന് വെച്ചാൽ പ്രാണധാരണം. ജീവന്റെ പ്രാണധാരണം എന്ന് പറഞ്ഞാൽ ജീവന് പ്രാണനിലൂടെ ഈ ശരീരമായിട്ട് ബന്ധം വരിക. ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രയോജനമില്ല. പക്ഷെ പ്രവൃത്തഫലാനാം കർമ്മണാം ആരംഭിച്ചു കഴിഞ്ഞു കർമ്മങ്ങൾ അവശ്യമേവ ഫല ഉപഭോഗം, അതിന്റെ ഫല ഉപഭോഗം കർമ്മങ്ങളുടെ ഫലം അത് ചർച്ച ചെയ്തതാണ്. കർമ്മഫലം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഗീതയിൽ. കർമ്മഫലം മുഖ്യമായ ഫലം സുഖവും ദുഃഖം, അതിന്റെ ഉപഭോഗം എന്ന് പറഞ്ഞാൽ അനുഭവം അല്ലെങ്കിൽ സാക്ഷാത്കാരം. അപ്പോൾ സുഖദുഃഖങ്ങളുടെ അനുഭവം ഉണ്ടാകുന്നുണ്ട്. കാരണം ഇനി പ്രാണധാരണം അങ്ങനെ ഒന്ന് സംഭവിക്കുന്നില്ല, ഇനി ഒരു ശരീരം സ്വീകരിക്കുക സംഭവിക്കുന്നു. പക്ഷെ ഈ ജന്മത്തിൽ ഈ ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം ഫല ഉപഭോഗം മുഖ്യമായും സുഖദുഃഖ സാക്ഷാത്കാരം എല്ലാം ആത്യന്തികമായും ഫല അനുഭവം തുടങ്ങി രണ്ടിലാണ് നിൽക്കുന്നത്. ഒന്നുകിൽ സുഖത്തിന്റെ അനുഭവം അല്ലെങ്കിൽ ദുഃഖത്തിന്റെ അനുഭവം, ബാക്കിയുള്ള ദ്വന്ദ്വാത്മകമായ എല്ലാ അനുഭവങ്ങളും ഈ സുഖദുഃഖ അനുഭവങ്ങൾക്ക് ഹേതുക്കളാണ്. ജയം സുഖത്തിന് ഹേതുവാണ്, പരാജയം ദുഃഖത്തിന് ഹേതുവാണ്, അങ്ങനെ മാനം അപമാനം പീഡ ശരീരത്തിന് ദുഃഖത്തിന് ഹേതുവാകും, സാന്ത്വന സമാധാന ശരീരത്തിന് സ്വസ്ഥത സുഖത്തിന് ഹേതുവാകും. ദ്വന്ദ്വാത്മകമായ എല്ലാ അനുഭവങ്ങളും എല്ലാ സംവേദനങ്ങളും അടുത്ത സുഖദുഃഖത്തിന് കാരണമായിത്തീരും, സുഖമല്ലെങ്കിൽ ദുഃഖത്തിന്. ഇത് സുഖദുഃഖത്തിന് കാരണമായിത്തീരും. അവിടെ ഒരാൾ സംശയം ചോദിച്ചു, സുഖദുഃഖത്തിന് കാരണമായി തീരുന്നു എന്ന് പറയുമ്പോൾ ആ തത്വജ്ഞനും സുഖിയും ദുഃഖിയും ആകുന്നു. പിന്നെ അവിടെ അജ്ഞനിൽ നിന്ന് എങ്ങനെ വേർതിരിക്കാൻ കഴിയും? നമ്മൾ നമുക്ക് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം സുഖദുഃഖം എന്ന് പറയുന്നത് അന്ധകരണ പരിണാമമാണ്. അത് അന്ധകരണത്തിൽ രൂപം പ്രാപിക്കുന്നതാണ് സുഖദുഃഖം. അതിന് നിമിത്തങ്ങളുണ്ടാകുന്നു. അത് ജ്ഞാനിയെ സംബന്ധിച്ചാലും ശരി അജ്ഞാനിയെ സംബന്ധിച്ചായാലും അത് അന്ധകരണത്തിൽ രൂപം പ്രാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്, അതിന് ഒളിഞ്ഞിരിക്കാൻ ഒക്കത്തില്ല. സുഖം ഉണ്ടാകുക അതറിയാതിരിക്കുക അത് സംഭവിക്കത്തില്ല, ദുഃഖം ഉണ്ടാകുക അതറിയാതിരിക്കുക സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഇതിന് സാങ്കേതികമായി പറയും സാക്ഷിഭാസ്യം എന്നുണ്ടാകും. മുമ്പ് വരുക മുമ്പിൽ വരിക കാണാതിരിക്കുക അങ്ങനെയല്ല, അത് സാധ്യമല്ല. ഒരു കാര്യം മനസ്സിൽ വന്നു പ്രകടമായി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത് അനുഭവ വിഷയമായി നാം അനുഭവ വിഷയമാകുമ്പോ അവിടെ ജ്ഞാനിക്കുക ജ്ഞാനിക്കുക അജ്ഞാനം തമ്മിൽ എന്താ വ്യത്യാസം എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് എന്താണ് അസുഖദുഃഖ താതാത്മ്യത്തിൽ വരുന്ന വ്യത്യാസം, അതാണ് ആ വ്യത്യാസം. സുഖദുഃഖാനുഭവങ്ങൾ പൊതുവെ മൂന്നായിട്ട് തിരിക്കും, മൃദു മന്ദം തീവ്രം. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഭാഗ്യത്തിനാർക്ക് ഓർമ്മയില്ല. തീവ്ര സംവേഗം തീവ്ര അനുഭവം, അത് ഒരേ അനുഭവം തന്നെ തീവ്രമായും മൃദുവായും മന്ദമായും അനുഭവപ്പെടാം. അത് ആ വ്യക്തിയുടെ അന്ധകരണത്തിന്റെ സ്വഭാവം വ്യത്യാസം, അതിന്റെ ഉത്പത്തിയും അങ്ങനെ വരും, അനുഭവം അങ്ങനെ വരും. രണ്ടിനെ കുറിച്ചും പറയുന്നു. സുഖഹേതുക്കൾ ബാഹ്യമായിരിക്കുമ്പോൾ അസുഖം ഉത്പന്നമാകുന്നതും വ്യക്തിയുടെ അന്ധകരണം അനുസരിച്ചിട്ടാണ്. കാരണം ഒരു കാര്യത്തിൽ ചിലപ്പോൾ തീവ്രമായ സുഖം അല്ലെങ്കിൽ ദുഃഖം തോന്നുകയും വേറെ ആൾക്കാർ പറയും അതിൽ മന്ദമായ അല്ലെങ്കിൽ മൃദുവായ ഒരേ വിഷയത്തിൽ നിന്ന് തന്നെ അങ്ങനെ ഉണ്ടാകുന്നു. ഒരാൾക്കൊരു കാര്യം വളരെ വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ വേറെ ആൾക്കത് വളരെ മൃദുവായ അല്ലെങ്കിൽ മന്ദമായ വീതം ഉണ്ടാക്കുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിരിക്കും, അതിൽ അതും നമ്മൾ ചർച്ച ചെയ്തു. ശാരീരികമായിരിക്കും, മാനസികമായിരിക്കും. മാനസികമായ ദുഃഖത്തിന്റെ ഉദാഹരണം തന്നെ എടുക്കാം, ബന്ധുവിയോഗം. ഒരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുന്നു, മരിക്കുന്നു. അമ്മയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള ദൃഢമായ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെയല്ല, ദുഃഖനിമിത്തം ഒരുപോലെയാണ്, പക്ഷെ ബന്ധം ഒരുപോലെയാണ്, പക്ഷെ ദുഃഖം അനുഭവിക്കുന്ന ഒരുപോലെയല്ല. ഒരു വിവേകിയാണെങ്കിൽ, വിവേകി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ആരാണ്? അത് വിവേകം കൊണ്ട് തന്നെ പരിചയിച്ച സന്യാസി. അങ്ങനെ ഒരു വിയോഗം സംഭവിക്കുമ്പോൾ അയാൾ വിവേകദൃഷ്ടിയിലൂടെ അതിനെ കാണുമ്പോൾ ആ ദുഃഖം അയാളെ സംബന്ധിച്ച് ഒരുപക്ഷെ ദുഃഖം ഉണ്ടായില്ലെന്ന് വരാം, ഇത് ഉണ്ടായാൽ തന്നെ അത് മൃദുവായിരിക്കും. എന്തുകൊണ്ട്? ആ ബന്ധത്തെക്കുറിച്ചും തന്നെ കുറിച്ചും ഇപ്പൊ അയാളുടെ അറിവ് വേറെയാണ്. ആ അറിവിന്റെ വിശേഷത എന്താണ്? ആ അറിവിലായാൽ ഈ ശരീരത്തോട്, ഈ ശരീര സംബന്ധിയായ മറ്റ് ബന്ധങ്ങളോട് താതാന്യപ്പെടുന്നു. അതിനാണ് നമ്മൾ പറയുന്നത് നിസ്സംഗത എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ദുഃഖം മൃദുവായി. എത്രമാത്രം ഇതിനോട് താതാന്യപ്പെട്ടിരിക്കുന്നു ഈ ശരീരം, ഈ ശരീരത്തോട് ബന്ധപ്പെട്ട മറ്റൊരു ശരീരം. ആ ബോധത്തിൽ നിന്ന്, അഹം മമ എന്നുള്ള ബോധത്തിൽ നിന്ന് വരുന്ന ആ മമത, മമതയുടെ തീവ്രത അനുസരിച്ച് ആ ദുഃഖം വർദ്ധിച്ച് ഒരുപക്ഷെ അയാളുടെ ഹൃദയം തകർന്നും മരിച്ചു തന്നെ പോവാം. പക്ഷെ അതേ സംഭവത്തെയാണ് വിവേകശാലിയായ ഒരാൾ നിസ്സംഗമായി കാണുന്നത്. മാനസികമായ ദുഃഖങ്ങളിൽ ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ശാരീരികമായ ദുഃഖത്തിലും വിവേകം കൊണ്ടത് മാനസികമായ ദുഃഖത്തിൽ സാധ്യമാകാമെങ്കിൽ ശാരീരികമായ ദുഃഖത്തിലും അത് സാധ്യമാകും. അതിന്റെ തീവ്രത കുറഞ്ഞിരിക്കും. അല്ലെങ്കിൽ പിന്നെ ആത്മബോധത്തിന് പ്രത്യേകിച്ച് ഒരു വിശേഷത ഇല്ലാന്ന്, അല്ലെങ്കിൽ ആ ദുഃഖത്തെ നേരിടാനുള്ള ശക്തി അത് വ്യത്യസ്തമായിരിക്കുന്നാണെങ്കിലും പറയാം. നിങ്ങളുടെ ആ ദുഃഖത്തെ അതിജീവിക്കുന്നതിനുള്ള ശേഷി അത് വ്യത്യസ്തമായിരിക്കുന്ന പറയാം. അതിനുദാഹരണമാണ് മാനസികമായി ധൈര്യമുള്ളവർ. ധൈര്യമില്ലാത്തവർ ഒരേ ദുഃഖം അനുഭവിക്കേണ്ടി വരുമ്പോൾ ഒരു പല്ലുവേദന ശാരീരികത, അത് ധൈര്യമുള്ള ആളാണെങ്കിൽ അത് അതിനെ അവഗണിച്ചിട്ട് തന്റെ പ്രവൃത്തിയിൽ മുഴുകും. അത്യാവശ്യം എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അയാൾ ആ പ്രവൃത്തിയിൽ മുഴുകും, ഇതിനെ അവഗണിച്ചു. അപ്പൊ ആ പ്രവൃത്തിയിൽ മുഴുകുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ് ആ ദുഃഖത്തിൽ നിന്ന് അകലുക, എന്നിട്ട് മനസ്സ് മറ്റൊരിടത്ത് കേന്ദ്രീകരിക്കും. അങ്ങനെ വരുമ്പോ അയാൾ മനസ്സ് എത്രമാത്രം മറ്റെന്തെങ്കിലും കാര്യത്തിൽ വ്യാപരിക്കുന്നു, എത്രമാത്രം ഏകാഗ്രപ്പെടുന്നു, അതിനനുസരിച്ച് ദുഃഖം അയാളിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വരും. അത് മൃദുവായി വരും. ചില സമയങ്ങളിൽ അയാൾ ദുഃഖത്തെ പൂർണ്ണമായും മറന്നൊന്നും വരും. എന്തുകൊണ്ട്? മനസ്സ് ഇപ്പൊ ദുഃഖം അവിടെ വന്നു. നമ്മൾ സാറിന് പറയാനുള്ളത് ദുഃഖം, പക്ഷെ ഞാൻ ആ ദുഃഖത്തെ മറന്നുപോയി. ദുഃഖത്തിന്റെ അതീവ്ര സംവേഗം, അതിനെ അതിജീവിക്കുന്നതിനുള്ള മനസ്സിന്റെ ഏകാഗ്രത അയാൾക്ക് മറ്റൊരു വിഷയത്തിൽ കിട്ടി. അവിടെ ദുഃഖം മൃദുവാകുന്നു. ഇനി അത് കഴിയാത്ത ഒരാളാണെങ്കിലോ നിലവിളിക്കും, മറ്റൊരു കാര്യത്തിനും അയാൾക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല, നിലവിളിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ട്? അയാളുടെ മനസ്സ് ആ ദുഃഖത്തിലേക്ക് പൂർണ്ണമായും താതാത്മ്യപ്പെട്ടു എന്ന് പറയാം. ദുഃഖത്തിന് മനസ്സ് അയാൾക്ക് മാറ്റാൻ കഴിയുന്നു. അപ്പൊ മനസ്സിൽ വരുന്ന ദുഃഖമല്ല, മനസ്സിനോട് അഹം എന്നുള്ള ഭാവം എത്രമാത്രം താതാത്മ്യപ്പെടുന്നു എന്നുള്ളതാണ്. അഹം മമ എന്നുള്ള ഭാവം. അപ്പോൾ വേറൊരു വിഷയത്തിൽ മനസ്സ് ഏകാഗ്രമാക്കുമ്പോൾ ആ ദുഃഖം അയാൾ അറിയുന്നില്ല. ഒരാളുടെ ഒരു വലിയ അപകടത്തിൽപ്പെട്ടു, കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞു. എപ്പോഴാണ് അറിയുന്നത്? അടുത്ത് വലിയൊരു അപകടം വരാൻ പോവുകയാണ്, ഇനി ശരീരം തന്നെ നഷ്ടപ്പെടുന്നുകൊണ്ട് കഴിഞ്ഞാൽ ഒടിഞ്ഞ കാലം കൊണ്ട് അയാൾ ഓടും ശരീരത്തെ രക്ഷിക്കാൻ. ഒടിഞ്ഞ കാലിന്റെ വേദന അറിയത്തില്ല, കാരണം അയാളെ സംബന്ധിച്ച് ശരീരത്തെ രക്ഷിക്കുക എന്നുള്ളതിലാണ് ശ്രദ്ധ. അതേസമയം അതേ വ്യക്തി തന്നെ ചെറിയൊരു മുറിവ് കാലിൽ വന്നാൽ അയാൾക്ക് നടക്കാൻ കഴിയാറ്. ഇവിടേക്ക് എന്താ സംഭവിക്കുന്നത്? മാനസിക ഭാവം. അവിടെ ആ വിഷയത്തോട് അഹന്ത കൊണ്ട് താതാത്മ്യപ്പെടുമ്പോഴാണ് അതിന്റെ സംവേഗം തീവ്രമായി അനുഭവം. ഏത് വികാരങ്ങളായാലും ശരി, ഇവിടെ പറയുന്ന എന്താണ്? ആത്മബോധത്തെ കുറിച്ച്. ആത്മബോധമുള്ളവൻ ശരീരത്തിന്റെയും അന്ധകരണത്തിന്റെയും ആത്മാവിന്റെയും എല്ലാം തത്വത്തെ ഗ്രഹിച്ചയാളാണ്. ഇതൊന്നും ഗ്രഹിക്കാത്ത ഒരാളിന് തന്നെ ദുഃഖം വന്നാൽ അതിനോട് താതാത്മ്യപ്പെടാതിരിക്കാൻ കഴിയുമെങ്കിൽ, ആത്മബോധം വന്ന ഒരാളിന് അത് താതാത്മ്യപ്പെടാതിരിക്കും. അപ്പൊ ദുഃഖം വന്നു കഴിഞ്ഞാൽ അതിനോട് താതാത്മ്യപ്പെടണമെന്ന് നിയമമില്ല. അത് നമ്മൾ ഈ ഉദാഹരണങ്ങളെല്ലാം കാണുന്നു. ഒരു സന്ദർഭത്തിനും ദുഃഖത്തെ സ്വീകരിക്കുന്നതും അതിനോട് പ്രതികരിക്കുന്നതൊക്കെ വ്യക്തിയുടെ മാനസിക നില അനുസരിച്ചിട്ടാണ്. തളർന്നിരിക്കുമ്പോൾ ദുഃഖം വന്നാൽ കൂടുതൽ തളരും. വളരെ ഉന്മേഷത്തിലിരിക്കുമ്പോൾ ദുഃഖം വന്നാൽ അതിനെ അവഗണിക്കും. ഇവിടെ തന്നെ ആത്യന്തികമായി സംഭവിക്കുന്നത് ഇതിനാണ് നമ്മൾ പറയുന്നത് മനസ്സിന്റെ താതാത്മ്യം എന്ന് പറയുന്നത്. മനസ്സിനതിന് ശേഷിയുണ്ട്. ബാഹ്യമായ വിഷയങ്ങളിൽ നിന്ന് മനസ്സിന് ഒട്ടിനിൽക്കാൻ കഴിയുന്നത് പോലെ തന്നെ നമ്മുടെ അനുഭവമാണല്ലോ. എല്ലാവരും എല്ലാ കാര്യവും ഒരുപോലെ തന്നെ ശ്രദ്ധിക്കുന്നു. ബാഹ്യമായിട്ടുള്ള ചിലർ ചില കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധ കൊടുക്കുന്നു, ചിലർ അതിനെ ശ്രദ്ധിക്കുന്നില്ല. അതിന് പറയും മനസ്സിന്റെ ഉദാസീനത എന്ന് പറയും. അത് ബാഹ്യമായ വിഷയങ്ങളിലും മനസ്സിന് എങ്ങനെയാണോ വരുന്നത്, അതുപോലെ ആന്തരികമായ വിഷയങ്ങളിലും വരാം മനസ്സിന് ഉദാസീനത. മനസ്സിന്റെ ശക്തി അനുസരിച്ചിരിക്കും. ഉദാസീനത എന്ന് പറയുമ്പോൾ അവിടെ താതാത്മ്യം ഇല്ലാതിരിക്കുക, അഹം മമ എന്നുള്ള രീതി താതാത്മ്യപ്പെടാതിരിക്കും. അപ്പൊ തത്വജ്ഞാനിയുടെ മനസ്സ് എത്രയോ ഉയർന്ന നിലയിലാണ്. അതുകൊണ്ട് അവിടെ അന്ധകരണത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അത് പറഞ്ഞെന്താണ്? കർമ്മണ കർമ്മം കൊണ്ടത് വരും. വന്നു കഴിഞ്ഞാൽ ഇത് സുഖമാണ് ദുഃഖമാണ് എന്ന് തിരിച്ചറിയാതിരിക്കുക എന്നുള്ളതല്ല. തിരിച്ചറിയ എന്തുകൊണ്ട്? തത്വജ്ഞാനം വന്നു, എല്ലാം ബ്രഹ്മമാണ് എന്നൊക്കെ അറിഞ്ഞു എന്ന് വിചാരിച്ച് ബാഹ്യമായി ശബ്ദത്തെ ശബ്ദമായും സ്പർശ രൂപരസ ഗന്ധങ്ങളെ അതാതായി ഗ്രഹിക്കാതിരിക്കുന്നില്ല. അതെല്ലാം അതുപോലെ തന്നെ ഗ്രഹിക്കുന്നു. ബാഹ്യ വിഷയങ്ങളെ ഗ്രഹണത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നു. എല്ലാം ബ്രഹ്മം എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചൂടും തണുപ്പും വ്യത്യാസം ഉണ്ടാവില്ല, വ്യത്യാസം തന്നെ. പ്രപഞ്ച പ്രതീതിക്ക് മാറ്റമില്ല. എങ്ങനെയാണ് ബാഹ്യമായ വിഷയങ്ങളിൽ ശബ്ദസ്പർശ രൂപരസ രൂപത്തിലിരിക്കുന്നത്, അതുപോലെ ആന്തരികമായ വിഷയങ്ങളും മനസ്സ് അതുപോലെ തന്നെ ഗ്രഹിക്കുന്നു. ശബ്ദസ്പർശ രൂപരസ ബന്ധങ്ങളുടെ പോലെ ഇവിടെ കാമക്രോധാദി വികാരങ്ങൾ മനസ്സിൽ പ്രത്യക്ഷമായാൽ അതിനെ അങ്ങനെ തന്നെ ഗ്രഹിക്കുന്നു. ഇത് മാത്രം എന്താണ് അതിന്റെ ഒരു അജ്ഞനെ സംബന്ധിച്ച് അതെങ്ങനെയാണോ തീവ്രമായി അനുഭവപ്പെടുന്നത്, അതിന്റെ സ്ഥാനത്ത് ഒരു തത്വജ്ഞനെ സംബന്ധിച്ച് അത് മൃദുവായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ മന്ദമായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. അതാ തത്വജ്ഞാനത്തിന്റെ നില കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. അത് ലൗകികമായ കാര്യങ്ങളിൽ തന്നെ അങ്ങനെ സംഭവിക്കണം, ആധ്യാത്മികമായ കാര്യത്തിൽ സംഭവിക്കുന്നു. നിസ്സംഗത ഉദാസീനത തുടങ്ങിയ കാര്യങ്ങൾ വിഷയഗ്രഹണം ഉള്ളപ്പോഴേ ഉള്ളൂ. വിഷയഗ്രഹണം ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു മനോവൃത്തിക്ക് ആവശ്യമുണ്ട്. നിസ്സംഗനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദസ്പർശാദി വിഷയങ്ങൾ മനസ്സിനെ ആകർഷിക്കുന്ന വിഷയങ്ങളുടെ ആ സാന്നിധ്യത്തിൽ മാത്രമേ ആ നിസ്സംഗതയുടെ ആവശ്യം വരുന്നുള്ളൂ. സുഷുപ്തിയിലും നിസ്സംഗതയുടെ ആവശ്യമില്ല, സമാധിയിലും നിസ്സംഗതയുടെ ആവശ്യമില്ല, കാരണം അവിടെയെങ്കിലും വിഷയമില്ല. മുമ്പ് അപ്പൊ താതാത്മ്യമില്ലാതിരിക്കുക എന്ന് പറയുന്നത് വിഷയ സാന്നിധ്യത്തിൽ പിന്നെ അതിന്റെ ആവശ്യം വരുന്നു. അതുകൊണ്ട് വിഷയ അനുഭവം ഉപഭോഗം എന്ന് പറയുന്നത് തത്വജ്ഞനും ഉണ്ടാവും. പക്ഷെ അനുഭവത്തിന്റെ തോതിന് വ്യത്യാസം വരുന്നു എന്ന് മാത്രം, അതിന് കഴിയും. അത് ഇവിടെ പറഞ്ഞ് മുക്തേഷു തസ്യ താവതേ വച്ചനം ഇത് യുക്തമേവ മുക്തേഷു ദൃഷ്ടാന്തം പറഞ്ഞു. ഇതൊക്കെ അങ്ങ് അവസാനിച്ചുകൂടെ സാധ്യമല്ല. അസ്ത്രത്തിലെ വേഗം അതാണ് അതിനെ നയിക്കുന്നത്. അത് ലക്ഷ്യത്തെ സാധിച്ചു. ഇവിടെ ജ്ഞാനസമ്പാദനമാണ് ലക്ഷ്യം. അത് സാധിച്ചു കഴിഞ്ഞാലും ഈ അസ്ത്രത്തിലെ വേഗം അവസാനിക്കണമെന്നില്ല, ചിലപ്പോൾ അവസാനിച്ചൊന്നും വരാം. ആചാര്യൻ വിദ്യ തുടങ്ങിയത് ഇന്നും അവശേഷിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ എന്താണ് അത് അവസാനിച്ചില്ല. ലക്ഷ്യഭേദനത്തിന് ശേഷം അത് കുറച്ചുകൂടി മുമ്പോട്ട് പോയാണ് താഴെയുള്ളത്. അതിലെ തത്വജ്ഞാന പ്രാപ്തിക്ക് ശേഷവും ആ ശരീരം വീണ്ടും മുമ്പോട്ട് പോകുന്നു, പതിക്കുന്നു. മുമ്പ് പറഞ്ഞു ജ്ഞാനോത്പത്തിക്ക് ശേഷവും വീണ്ടും വിഹിത നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യും, അതിന്റെ ഫലം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിന് സമ്മാനം പറയുന്നു. ജ്ഞാനോത്പത്തി ഊർധ്വം ച ബ്രഹ്മവിധ കർമാഭാവം അവോചാമ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മ സംസ്തു അമൃതമേതി തേത്ര തച്ചസ്മൃത്വമർഹത്തി. തത്വജ്ഞാനിക്ക് കർമ്മമില്ല എന്നുള്ള കാര്യം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗീതയിലും മറ്റുപനിഷത് ഭാഗങ്ങളും എല്ലാം, അതായത് ജ്ഞാന ഉത്പത്തിക്ക് ശേഷമുള്ള കർമ്മം എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നു? ആ കർമ്മം ഫലത്തെ കൊടുക്കത്തില്ല എന്ന്. ജ്ഞാനോത്പത്തിക്ക് ശേഷം കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധി ഇല്ല അവിടെ, പിന്നെ ഇങ്ങനെ കർമ്മം വരും? അവിടെ കർമ്മമേ ഇല്ല എന്നുള്ളതാണ്. ബാഹ്യമായി കർമ്മത്തെ തെളിയിക്കുന്നോ ഇല്ലേ എന്നുള്ളതല്ല മുഖ്യമായിട്ട്. ആന്തരികമായി കർമ്മമില്ല. കർമ്മണ്യകർമ്മയെ പശ്യത കർമ്മണിന്റെ കർമ്മമില്ല, അവിടെയൊക്കെ നമ്മളത് ചർച്ച ചെയ്തതാണ്. ഭാഷകാരൻ പറഞ്ഞു തത്വജ്ഞാനിയുടെ കർമ്മത്തെ കർമ്മമായി ഗണിക്കാൻ പാടില്ല. ജനകന്റെയും മറ്റു ഉദാഹരണം പറഞ്ഞു. തത്വജ്ഞാനത്തിൽ കർത്തൃത്വമില്ലാത്തതുകൊണ്ട് കർമ്മമില്ല. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ പ്രവൃത്തഫലാനാം കർമ്മണാം. ഇനി കർമ്മ സംസ്കാരം കൊണ്ട് ഈ ശരീരത്തിൽ ഇനി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണമല്ലോ. അങ്ങനെ ചെയ്യേണ്ട രീതിയിൽ കർമ്മങ്ങൾ വന്നു ചേർന്നാൽ അതിനിവിടെ കർത്തൃത്വ ബുദ്ധി ഇല്ലാതെ ആ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനെ കർമ്മമായി ഗണിക്കുന്നില്ല. അതിന്റെ ഫലത്തെക്കുറിച്ച് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കർമ്മമില്ലെങ്കിൽ പിന്നെ കർമ്മഫലമുണ്ട്. ഇപ്പൊ തത്വജിനെ സംബന്ധിച്ച് ബാഹ്യമായി കർമ്മം ചെയ്യുന്നു ഇല്ലയെന്നുള്ളതല്ല, തത്വജ്ഞനെ സംബന്ധിച്ച് ആന്തരികമായി കർമ്മം നിലനിൽക്കുന്നു ഇല്ലയെന്നുള്ളതാണ്. അത് ഈ സുഹൃത്തുക്കാദികളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വീണ്ടും തന്നെ ബന്ധിക്കുന്ന തരത്തിൽ ഒന്നും തന്നെ നിലനിൽക്കുന്നു. അന്തക്കരണത്തിൽ കർമ്മ സംസ്കാരം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ബാഹ്യമായി കർമ്മം ചെയ്യും, അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ അതിനൊന്നും നിശ്ചയിക്കാൻ കഴിയും. ഇനി ആ കർമ്മ സംസ്കാരമില്ലെങ്കിൽ പൂർണ്ണമായും കർമ്മത്തെ ത്യജിച്ചിരിക്കാം, കർമ്മത്യാഗം.